2022 June 27 തിങ്കളാഴ്ച കേരള കൗമുദി ഈ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്ന് വായിക്കുന്നത് അനിത. വിപാസനധ്വാനം, ഗൗതമബുദ്ധൻ. വിപാസനയിലൂടെ ഇനിയും അനേകം ബുദ്ധന്മാർ ജനിക്കുമെന്ന് പണ്ട് ഗൗതമബുദ്ധൻ പറഞ്ഞത് നേരായിരുന്നു. ബുദ്ധൻ വിപാസനയിലൂടെ എല്ലാം അറിഞ്ഞയാളാണ്. വിപാസനയുടെ ആഴങ്ങൾ കടന്ന സുന്ദര നിമിഷത്തിലായിരുന്നു ബുദ്ധന് ഉണർവുണ്ടായത്. ലോകത്തെ സ്വയം അറിഞ്ഞതോടെ സിദ്ധാർത്ഥ രാജകുമാരൻ സർവ്വതും ത്വജിച്ച് ഇറങ്ങി നടന്നു. ബുദ്ധൻ പോയി, വേറെ ബുദ്ധന്മാർ വന്നു. കുറേ കാലം കഴിഞ്ഞപ്പോൾ വടക്ക് ഇന്ദ്രപ്രസ്ഥത്തിലെ 10 ജൻപതിൽ നിന്നുവരെ ബുദ്ധൻ ജനിച്ചു. ഈ ബുദ്ധനും ആൾ വിപാസകാരനായി എന്നത് സ്വാഭാവികം. വിപാസനയുടെ ആഴങ്ങൾ അദ്ദേഹം പലതവണ നീന്തിക്കടന്നിരിക്കുന്നു. ലോകത്തെ അദ്ദേഹം ശരിക്കും അറിഞ്ഞു. നമോ ജി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അല്ലെങ്കിൽ ED, നാഷണൽ ഹെറാൾഡ് കേസ്, കുന്തം, കൊടച്ചക്രം, വയനാട്, SFI, പിണറായി, സഖാവ് എന്നിങ്ങനെയായി നിവർന്നു കിടക്കുന്ന ലോകത്തിൽ ജൻപത് ബുദ്ധൻ അറിയാത്ത സംഗതികൾ ഈ കുറഞ്ഞ കാലയളവിൽ വിരളമാണ്. അണിയുറച്ച ബുദ്ധനാണ് 10 ജൻപതിൽ ജനിച്ചിട്ടുള്ള രാഹുൽ മോൻ എന്ന് ആളുകൾ പറയുന്നു. അതിന്റെ അർത്ഥം ED അദ്ദേഹത്തെ അടിച്ച് അവശനാക്കിയെന്നല്ല, SFI അദ്ദേഹത്തെ അടിച്ചിട്ടില്ല, അവർ വയനാട്ടിലെ അദ്ദേഹത്തിന്റെ ഓഫീസിൽ കയറി സേവനവാരം നടത്തിക്കൊടുത്തതാണ്. ബുദ്ധന്റെ ഹിംസാ പരീക്ഷണമാണ് അവർ നടത്തിയത്, അതിൽ തെറ്റു പറയാനാവില്ല. ED ആണെങ്കിൽ ചോദ്യം ചെയ്തതേയുള്ളൂ. ആഴ്ചയിൽ 7 24 മണിക്കൂർ വീതം വെച്ച് ഒരു 168 മണിക്കൂർ ചുരുങ്ങിയത് അദ്ദേഹത്തെ ED ചോദ്യം ചെയ്തു കാണും. ഒരു ദിവസത്തിന് 24 മണിക്കൂറിൽ കൂടുതൽ പരിധിയില്ലാത്തതുകൊണ്ട് മാത്രമായിരുന്നു അത്രേ ED അതിൽ കൂടുതൽ സമയം ചോദ്യം ചെയ്യാതിരുന്നത്. പക്ഷേ ബുദ്ധൻ ബുദ്ധനായി തന്നെ നിന്നു. ബുദ്ധന്റെ ഹിംസയും രന്തിദേവന്റെ ദയാവായ്പും സാക്ഷാൽ കൃഷ്ണനാം ഭഗവാന്റെ ധർമ്മരക്ഷോപായവും എന്നൊക്കെ വള്ളത്തോൾ മഹാത്മാഗാന്ധിയെപ്പറ്റി പാടുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഉള്ളിലുണ്ടായിരുന്ന ബുദ്ധ മാതൃക 10 ജൻപത്തിൽ പിൽക്കാലത്ത് ഭൂജാതനാകേണ്ട ബുദ്ധൻ തന്നെയായിരുന്നു എന്നാണ് പറയുന്നത്. രാഹുൽജി ED ക്ഷമയുടെ നെല്ലിപ്പലക കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അതുകണ്ട് ED സഹി കെട്ട് രാമ രാമ കൃഷ്ണകൃഷ്ണ എന്ന് പാടിപ്പോയത്രേ. ഈ ക്ഷമയ്ക്ക് പിന്നിലെ ഗുഡൻസ് എന്താണെന്ന് ചോദിച്ചു. വിപാസന എന്ന ഒറ്റ വാക്കിൽ രാഹുൽജി മറുപടി ഒതുക്കി. ED സുല്ലിട്ട് മടങ്ങിപ്പോയെന്നാണ് ചരിത്രകാരനായ KC വേണുഗോപാൽജി സാക്ഷ്യപ്പെടുത്തുന്നത്. അങ്ങനെയുള്ള രാഹുൽജിയെ വയനാട്ടിൽ ചില SFI ഉടുക്കുകൊട്ടി പേടിപ്പിക്കാൻ നോക്കിയെന്ന് പറഞ്ഞാൽ ആർക്കാണ് ചിരി പൊട്ടിപ്പോകാത്തത്? അതുകൊണ്ട് SFI പേടിപ്പിക്കാൻ നോക്കിയതാണ് എന്നാരും പറയരുത്. രാഹുൽ മോന്റെ ക്ഷമാന്വേഷണ പരീക്ഷണങ്ങൾ നടത്തിയതാണ് ഇവർ. ഇത്തരം ക്ഷമാന്വേഷണ പരീക്ഷണങ്ങൾ അവരല്ലെങ്കിൽ പിന്നെ ആരാണ് ഈ നാട്ടിൽ നടത്തുക? നിങ്ങൾ പറ. വയനാട്ടിൽ രാഹുൽഗാന്ധി MP ഓഫീസ് SFI അടിച്ചു തകർത്തു എന്ന് പറയുന്നു. അങ്ങേറ്റത്തെ പരിസ്ഥിതി സ്നേഹികളായ SFI അപഹസിക്കുന്നതാണ് ഈ ആരോപണം. സ്വാതന്ത്ര്യം, ജനാധിപത്യം, സോഷ്യലിസം, സിന്ദാബാദ് എന്ന് പാടുന്നവരാണ് SFI. പക്ഷിമൃഗാദികളെയും വൃക്ഷലതാദികളെയും ഗാഢമായി സ്നേഹിക്കുന്ന കൂട്ടരാണ്. പക്ഷിമൃഗാദികൾക്കും വൃക്ഷലതാദികൾക്കും വേണ്ടി ബഫർ സോൺ വേണമെന്ന് പറഞ്ഞപ്പോൾ അതിനു പറ്റിയ സ്ഥലമളക്കാൻ ആദ്യമേ അവരങ്ങോട്ട് ചാടി പുറപ്പെട്ടു. അത് വിശാല മനസ്സുകൾക്കേ സാധിക്കൂ. 3 സ്ഥലം കിട്ടാൻ മഹാബലിയെ പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തിയ വാമനന്റെ മോഡൽ SFI കേട്ടിട്ടുണ്ട്. ബഫർ സോണിന് സ്ഥലമളക്കാൻ നോക്കിയപ്പോൾ രാഹുൽ ഗാന്ധിയുടെ ഓഫീസിനെ പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്താതെ നിവർത്തിയില്ലെന്ന തോന്നൽ അവർക്കുണ്ടായിപ്പോയത് മഹാബലിയുടെ കഥ മനസ്സിൽ തെളിഞ്ഞിട്ടാണ്. രാഹുൽജി ആണെങ്കിൽ അങ്ങേയറ്റം വിനയാധ്വീനനായ മഹാബലിയാണ്. വിപാസനധ്വാനം നടത്തുന്നയാളാണ്. ഏത് SFI ക്ഷമിക്കാൻ അദ്ദേഹത്തിന് സാധിക്കും? സ്വന്തം ഓഫീസ് പാതാളത്തിലേക്ക് പതിച്ചാലും ക്ഷമയുടെ നെല്ലിപ്പലക കണ്ടിട്ടുള്ളയാൾക്ക് എന്ത് പാതാളം, എന്ത് ഭൂമി? ബുദ്ധം ശരണം ഗച്ഛാമി. പയ്യന്നൂരിലെ കുഞ്ഞികൃഷ്ണൻ സഖാവിന് കൂട്ടാനും കിടിക്കാനും അറിയില്ല. അങ്ങനെയുള്ള സഖാക്കൾ കൂട്ടിയാലും കിടിച്ചാലും എവിടെയൊക്കെയോ എന്തൊക്കെയോ ചില്ലറകൾ ഇങ്ങനെ പൊങ്ങിക്കിടക്കും. അതുകൊണ്ട് കൂട്ടാനും കിടിക്കാനും അറിയാത്തവർക്കെതിരെ പൊതുവെ ചില ജാഗ്രതകൾ നമ്മൾ പാലിക്കാറുണ്ട്. എന്നിട്ടും ഈ കുഞ്ഞികൃഷ്ണൻ സഖാവ് കാട്ടിക്കൂട്ടിയത് എന്തെല്ലാമാണ്? എവിടെ പോയി 45 ലക്ഷം എന്നാണ് ആ സഖാവ് ചോദിച്ചത്. കൂട്ടാനും കിടിക്കാനും അറിയാമായിരുന്നുവെങ്കിൽ 45 ലക്ഷം ഇങ്ങനെ പൊങ്ങുന്നതു പോലെ മുഴച്ചു നിൽക്കില്ലായിരുന്നു. കണക്കറിയാത്ത സഖാക്കളെ കണക്ക് പഠിപ്പിക്കുന്നതിലുണ്ടായ ജാഗ്രതക്കുറവ് ഗുരുതര വീഴ്ചയായി കണ്ടുകൊണ്ടാണ് മധു സഖാവിനെ ഒരടി താഴ്ത്തിയത്. മേലിൽ ഇത്തരം ജാഗ്രതക്കുറവ് പാടില്ല. കണക്കറിയാത്ത കുഞ്ഞികൃഷ്ണൻ സഖാവിന് കണക്ക് ട്യൂഷൻ നൽകാൻ പ്രത്യേക സംവിധാനം പയ്യന്നൂരോ വെള്ളൂരോ ഏർപ്പാട് ചെയ്യുന്നത് ഉചിതമാകും. നമോജി, അമിത്ഷാ തുടങ്ങിയവർ നിഷ്കളങ്ക ബുദ്ധികളാണ്, പരോപകാരികൾ, പരമസാത്വികർ. ആർക്കും ഒരു സിംഹത്തിനും ആപത്ത് വരരുത് എന്ന് പ്രാർത്ഥിക്കുന്ന മഹർഷിമാരാണിവർ. മഹാരാഷ്ട്രത്തിൽ ഉദ്ധവൻ താക്കറെ ആൾ ബലവാനായ സിംഹമാണെന്ന് പറഞ്ഞു നടപ്പായിരുന്നു. കോൺഗ്രസ്സുകാരെയും കൂട്ടി നമോജി ഷാജിമാരെ പലപ്പോഴും വിറപ്പിക്കാൻ നോക്കി. മഹർഷിമാരായതുകൊണ്ട് അങ്ങേയറ്റത്തെ സംയമനം പാലിച്ച് രാമനാമം ജപിച്ച് കാലം കഴിച്ചുകൂട്ടുക മാത്രമായിരുന്നു നമോജിയും ഷാജിയും. ഇന്നിപ്പോൾ മഹാരാഷ്ട്രത്തിൽ ചില സിംഹങ്ങൾ കൂടുവിട്ട് പുറത്തു ചാടിയെന്ന് പറയുന്നു. നമോജി ഷാജി മഹർഷിമാർ ചാടിച്ചതാണെന്ന് പറയുന്നവരുമുണ്ട്. ഇത് പറയുന്നത് അസൂയാലുക്കളായതുകൊണ്ട് കാര്യമാക്കേണ്ടതില്ല. കൂടുവിട്ട് ചാടിയതോ ചാടാത്തതോ ആയ സിംഹങ്ങളെ മേൽക്കീട് നോക്കാതെ സഹായിക്കുക എന്നത് മഹർഷിമാരുടെ വിശാല മനസ്സാണ്. അമ്പും വില്ലും ചിന്നക്കാരായ ശിവസേനക്കാരിൽ ചിലരിപ്പോൾ അമ്പിനും വില്ലിലും അടുക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു നിൽക്കുന്നതിന് അമിത്ഷാജിയെയും നമോജിയെയും കുറ്റം പറയുന്നത് എന്തിനാണെന്നാണ് മനസ്സിലാവാത്തത്. ജനാധിപത്യം പൂത്തുലഞ്ഞു നിൽക്കുന്ന കാനനക്കാഴ്ച ആസ്വദിക്കുന്നവരാണ് യഥാർത്ഥ സഹൃദയർ.